Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നൈഷ്ഠിക ബ്രഹ്മചര്യയെ സംബന്ധിച്ചിടത്തോളം അഭൂതമാണോ ഭൂതമാണോ, ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അഭൂതമാണോ? ഭൂതം എന്ന് വെച്ചാൽ പരിശുദ്ധം, പവിത്രം, പരമപരിശുദ്ധമാണ് ബ്രഹ്മചാരി. ഗൃഹസ്ഥൻ അങ്ങനെയല്ല. ഇത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. സ്ത്രീശൂദ്രന്മാരുടെയൊക്കെ കാര്യം പറയുമ്പോൾ തന്നെ ഗൃഹസ്ഥന്റെ കാര്യം പറയുമ്പോഴും പറയും, അഭൂതന്മാരാണ് അവര്. അവർക്കൊരിക്കലും പരിശുദ്ധരാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ശത്രുമിത്ര സംയോഗ നിമിത്തോ ഹി തേഷാം രാഗദ്വേഷോ. അവർക്ക് ശത്രുമിത്ര സംയോഗമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് രാഗദ്വേഷങ്ങളുണ്ട്. ലോകത്ത് ജീവിക്കുകയല്ലേ? അപ്പോ അവർക്ക് ധനം സമ്പാദിക്കണം, ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോ അവർക്ക് രാഗദ്വേഷങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ബ്രഹ്മചാരിക്ക് ഉണ്ടാകത്തില്ല. ഇന്നത്തെ ബ്രഹ്മചാരിയുടെ കാര്യമല്ല പറയുന്നത്, പഴയ ബ്രഹ്മചാരിയുടെ കാര്യം. ഇന്നത്തെ ബ്രഹ്മചാരികൾക്ക് രാഗദ്വേഷങ്ങളുണ്ടാവും. അത് ശങ്കരാചാര്യന്റെ കുറ്റമല്ല, ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, ചുറ്റുപാടുകൾ. അന്നങ്ങനെ ആയിരുന്നില്ല. അന്ന് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാര്യം പറയുകയാണ്. ഗുരുകുലത്തിൽ എന്ത് ചെയ്യുന്നു? അവരായുസ്സിനെ ക്ഷയിപ്പിക്കുന്നു. ഗുരുകുലത്തിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. അവർക്കൊരു അനുഷ്ഠാനമേ ഉള്ളൂ. എന്താണ് ആ ബ്രഹ്മചാരി അനുഷ്ഠാനം? ആ കാലത്തെ കാര്യം പറയുകയാണ്, പഴയ കാലത്ത്. അവിടെ അവർക്ക് പിന്നെ വേറൊന്നും പ്രോജക്റ്റുകളൊന്നുമില്ല അവർക്ക് ചെയ്യാൻ. അതുകൊണ്ട് രാഗദ്വേഷങ്ങൾക്കൊന്നും അവസരം ഇല്ല. ഇന്നത്തെ ബ്രഹ്മചാരികൾക്ക് അത് മനസ്സിലാകത്തില്ല. ഞാൻ പറയുന്ന ഒരു കാര്യവും മനസ്സിലാകത്തില്ല. അത് മാത്രമല്ല, രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ ഇത് ഗൃഹസ്ഥന് വേണ്ടി മാത്രം പറയുകയാണ്. ശത്രുമിത്ര സംയോഗ നിമിത്തവും ബ്രഹ്മചാരിക്ക് സന്യാസിക്കും എല്ലാം സമമാണ്. ശത്രുമിത്ര സംയോഗം ഉണ്ടാവും, അതുകൊണ്ട് രാഗദ്വേഷങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞ അപൂത, അവർ പരിശുദ്ധരല്ല. ഇന്നത്തെ ലോകത്ത് ആർക്കും പരിശുദ്ധി എന്ന് പറയുന്ന എളുപ്പമല്ല. തഥാ ധർമാധർമ്മവും ഹിംസ അനുഗ്രഹ നിമിത്തവും. ധർമാധർമ്മങ്ങൾ, ഹിംസ കൊണ്ടുവരുന്ന അധർമ്മം, അനുഗ്രഹം കൊണ്ടുവരുന്ന ധർമ്മം, ഇതും ഉണ്ടാവും ഗൃഹസ്ഥന്മാർക്ക്. ഹിംസ എന്ന് പറയുന്നത് എന്താണ്? അവർ യാഗം തന്നെ ചെയ്യുന്നു, അതിൽ ഹിംസ വരുന്നു. മറ്റ് വാക് മനക്കായങ്ങളെ കൊണ്ടുള്ള പ്രവൃത്തികൾ, ധർമാർത്ഥ കാമങ്ങളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ഹിംസയുണ്ടാവും. ഹിംസ മാത്രമല്ല, അനുഗ്രഹവും ഉണ്ടാവും. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാണ്. ഇന്നത്തെ ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഒക്കെ ഇത് തന്നെ അവസ്ഥ. അവരെന്താണ്? ഹിംസയും അനുഗ്രഹവും ഉണ്ട്. ലോകത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാണ്, അതുകൊണ്ട് പുണ്യം ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ തന്നെ ഹിംസ ഒഴിവാക്കാനും പറ്റത്തില്ല. കുറെ ഹിംസകളും വന്ന് ചേരും, അതുകൊണ്ട് പാപവും വരും. ഇത് രണ്ടും കൂടെ കൂടിച്ചേരും. ഇത് ഗൃഹസ്ഥന് മാത്രമായിരുന്നു ഒരു കാലത്ത്, ബ്രഹ്മചാരിക്ക് അതുണ്ടായിരുന്നില്ല. അത് വേറൊരു കാലം. കാരണം എന്തെങ്കിലും കർത്തവ്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. അന്ന് കർത്തവ്യമൊന്നുമില്ല, കേവലം ആശ്രമധർമ്മത്തെ പാലിക്കുക, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയുള്ളൂ. ഇന്നങ്ങനെയല്ല, ഇന്ന് കാലം മാറി, കർത്തവ്യങ്ങൾ ഒരുപാട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഹിംസാനുഗ്രഹം രണ്ടും ഉണ്ടാവും, അതുകൊണ്ട് പുണ്യപാപങ്ങളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധി നഷ്ടപ്പെടും. അപൂതാഹിത്തെ അതുകൊണ്ട് ഇന്നത്തെ സന്യാസിമാരും ബ്രഹ്മചാരിമാരും ഒന്നും പരിശുദ്ധരല്ല. ആർക്കും പ്രയാസം തോന്നരുത്, ഉള്ള കാര്യമോ പരമാർത്ഥമാണ്. വ്യവഹാരത്തിൽ പരിശുദ്ധി നേടാൻ പറ്റത്തില്ല. വ്യവഹാരത്തിൽ നിൽക്കുന്നു, ഇത് രണ്ടും ഉണ്ടാവും. അന്നും വ്യവഹാരമില്ല, വ്യവഹാരമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നു. അപ്പോ അവിടെ വരും ഹിംസ, അനുദ, മായ, അബ്രഹ്മചര്യ, അതിജ, ബഹു അശുദ്ധി കാരണം, അപരിഹാര്യം തേഷാം. ഗൃഹസ്ഥനെ കുറിച്ച് പറയുകയാണ്, ഹിംസ വരും, വരാതിരിക്കാൻ പറ്റും. അനർത്ഥം അതും വരും. കള്ളം പറയാതിരിക്കാൻ പറ്റുമോ ഗൃഹസ്ഥന്? പറ്റത്തില്ല. കാരണം എന്തെങ്കിലും കർമ്മങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അവിടെ കള്ളം പറയേണ്ടി വരും. ധർമ്മങ്ങൾ വരുമ്പോൾ ധർമ്മത്തിൽ തന്നെ കള്ളം പറയേണ്ടി വരും. ഗൃഹസ്ഥനെ കുറിച്ച് പറയുന്ന അവർക്ക് ഹിംസയുണ്ട്, അനർത്ഥമുണ്ട്. ഇന്ന് സന്യാസിക്കും ബ്രഹ്മചാരിക്കൊക്കെ ഇതുണ്ട്, അനർത്ഥമുണ്ട്. അസത്യം പറയാത്ത ആരാണ്? വ്യവഹാരത്തിന് വരുമ്പോൾ അസത്യം പറയേണ്ടി വരും. സമാധാനമുണ്ട്, കൃഷ്ണനും പണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. ഇന്നൊരു സമാധാനപ്പെടുന്നുള്ളല്ല, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ദോഷം വരും. മായ, വഞ്ചന, അതും വരും. ഗൃഹസ്ഥന് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, തന്നെ വഞ്ചിക്കേണ്ടി വരും. ഭാര്യയും മക്കളെയൊക്കെ വഞ്ചിക്കേണ്ടി വരും, ലോകരെ വഞ്ചിക്കേണ്ടി വരും, അത് വരും. ഇന്നത്തെ സന്യാസിമാർക്കും ബ്രഹ്മചാരിക്കും അവർക്കൊക്കെ ഇത് ചെയ്യേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളിലും മായ പ്രയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ വ്യവഹാരം സാധ്യമുണ്ടാകും. അബ്രഹ്മചര്യാദി, അബ്രഹ്മചര്യം, ഗൃഹസ്ഥനങ്ങനെ ബ്രഹ്മചര്യം സാധ്യമല്ല. മനസ്സ്, വാക്ക്, ശരീരം കൊണ്ട് പൂർണ്ണമായ ബ്രഹ്മചര്യം ഗൃഹസ്ഥന് സാധ്യമല്ല. അബ്രഹ്മചര്യം ഇത് ബഹു അശുദ്ധി കാരണം. ഇത്രയല്ല, ഇനിയുമുണ്ട് ഒരുപാട് കാര്യം പറഞ്ഞു. ബഹു അശുദ്ധി കാരണം അപരിഹാരി എന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതെല്ലാം. ഗൃഹസ്ഥൻ മനഃപൂർവ്വം മായാവിയും കള്ളനും എന്ന് പറയുന്നുണ്ട്. ആ പരിഹാര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ അതാണ്, അയാളുടെ ജീവിത ധർമ്മം അതാണ്. ഭാര്യയും മക്കളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധിയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതാരാ ഇത് ഇത്രയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം പണ്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് പരിവ്രജനം, മാനപ്രസ്ഥം. എന്നാ ഗൃഹസ്ഥ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പാലിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ആ ധർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുക, വ്യവഹാരത്തെ തന്നെ ഉപേക്ഷിക്കുക, അശുദ്ധിക്ക് കാരണമായിരിക്കുന്നു. ഇപ്പൊ വ്യവഹാരത്തിൽ നിൽക്കുക, താൻ ശുദ്ധനാണെന്ന് പറയുക, ആർക്ക് സാധ്യമല്ല. ബ്രഹ്മചാരിക്കോ അല്ലെങ്കിൽ സന്യാസിക്കോ ഒന്നും സാധ്യം. അശുദ്ധി വന്നു ചേരും. ആ പരിഹാര്യം ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ക്ലേശം. അങ്ങനെ അശുദ്ധരായിരിക്കുന്നവര്, ഗൃഹസ്ഥധർമ്മത്തിലിരുന്നുകൊണ്ട് അശുദ്ധരായിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇവർക്ക് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത്? അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷയില്ലേ? ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും സന്യാസിയും ആരും രക്ഷപ്പെടുന്നില്ലെന്നാണോ? അതിനാണ് നേരത്തെ പറഞ്ഞെന്താണ്, ആരാണോ ഗൃഹസ്ഥന്മാര് ഉപാസകരായി, സമണ ബ്രഹ്മ ഉപാസനയോ അല്ലെങ്കിൽ പഞ്ചാഗ്നി വിദ്യ പോലുള്ള ഉപാസന ചെയ്യുന്നവര്, അവർ ഉപാസനയുടെ ഫലമായിട്ട് അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തത്. കേവലമായ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് അതിന്റെ ദോഷങ്ങളെല്ലാം വരും. കർമ്മം ചെയ്യും. ധർമാധർമ്മങ്ങൾ, ഹിംസ, അനുഗ്രഹ നിമിത്തമായിട്ടുള്ള ഒരു രാഗദ്വേഷങ്ങൾ, ഒരു അശുദ്ധി കാരണമാണ് കർമ്മം. അവിടെ പറഞ്ഞു എന്താണത്? കർമ്മയോഗമായി ചെയ്താൽ പാപം നൈവം അവാപ്സ്യസി, നിന്നെ പാപത്തെ പാപം പ്രാപിക്കുന്നില്ല. ഇവിടെ കർമ്മമൊന്നും കർമ്മയോഗമൊന്നും പറഞ്ഞു, ഇവിടെ കർമ്മമൊന്നും ഉപാസനയെന്നും പറയുന്നു. ഈ കർമ്മവും ഉപാസനയും, ഇവിടുത്തെ കർമ്മ ഉപാസനയാണ് ഗീതയിൽ വന്നപ്പോൾ അത് കർമ്മവും കർമ്മയോഗവുമായി മാറിയത്. ചെറിയ വ്യത്യാസം, കാലം കൊണ്ട് വന്ന വ്യത്യാസം. അതാണ് ഭഗവാൻ പറഞ്ഞത്, ഏവം പരമ്പരാപ്രാപ്തം ഇവം രാജർഷയോ വിദഹു എന്ന് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ രണ്ടും ഒരേപോലെയാണെന്ന് പറയാൻ വയ്യ. ഒന്ന് പറയുന്നത് വൈദികം, മറ്റൊന്ന് പറയുന്നത് സ്മാർത്ഥം. ഇപ്പൊ നമ്മൾ കർമ്മം ചെയ്യുന്നവരൊന്നും കർമ്മയോഗികളല്ല എന്നന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ ചാടി കിടിക്കാൻ വന്ന ആൾക്കാർ, അങ്ങനെ ശരിയാകും? എങ്ങനെ കർമ്മയോഗിയാകാതിരിക്കാൻ പറ്റും? അത് ഇതാണ് കാരണം, ഇവിടെ പറയുന്നതാണ് കാരണം. എന്താണ്? ഗൃഹസ്ഥൻ തന്നെ ഉപാസനയോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ അവന് ബ്രഹ്മലോകപ്രാപ്തി. അതേ ഗൃഹസ്ഥൻ തന്നെയാണ് കേവല കർമ്മങ്ങൾ ചെയ്യുന്നത്, അവന് പിതൃലോകപ്രാപ്തി. പക്ഷെ അതൊരു ധർമ്മമാണ്. അവിടെ ചോദിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് അശുദ്ധികളൊക്കെ ഉള്ള ഒരാളിനെ ഇങ്ങനെ പിതൃലോകത്ത് പ്രാപിക്കും? കാരണം അത് അപരിഹാര്യം. ഗൃഹസ്ഥം മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അത് വരുന്നു. ഇന്ന് ബ്രഹ്മചാരി സന്യാസി ഒക്കെ മനഃപൂർവ്വം അശുദ്ധിയെ ഉണ്ടാക്കുന്നു എന്നല്ല പറയുന്നത്, അപരിഹാര്യമായി തീരുന്നു അതല്ല. അപ്പൊ അത് വരുന്നു, അതിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മറ്റു ഉപാസനകളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്, അപരിഹാര്യമായ കാര്യങ്ങൾ. അതോ അപൂതാഹ, അതുകൊണ്ട് ഗൃഹസ്ഥൻ പരിശുദ്ധനല്ല. അപ്പൊ ഇതിനുള്ള കുറുക്കു വഴിയാണ് പണ്ട് പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മയോഗം. ആ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, വ്യവഹാരത്തിലേക്ക് വരുന്നില്ല, ധർമ്മാർത്ഥ കാമങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടിയിട്ട് ഒരു ആശ്രമത്തെ വച്ച് സ്മൃതികളിൽ ഈ ആശ്രമധർമ്മത്തെ മാത്രം പരിഗണിക്കുക. ഇപ്പൊ ഗുരുകുലത്തിൽ താമസിച്ച് തന്നെ എന്താണ് ആയുസ്സിനെ ക്ഷമിപ്പിക്കുന്നത്? ഒരു ധർമ്മം മാത്രം ചെയ്യുന്നു. അപ്പൊ ദോഷങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അന്നത്തെ ഗുരുകുലത്തിന്റെ കാര്യം പറയണം, ഇന്നത്തെ ഗുരുകുലത്തിൽ പാരയുണ്ട്, അവിടെ ദോഷങ്ങൾ ഒരു അന്ന് അതല്ല, അന്തരീക്ഷം വേറെയാണ്. അപൂതാഹ, അപൂതമാണ് ഗൃഹസ്ഥൻ പരിശുദ്ധനല്ല. അപൂതത്വ എന്ന ഉത്തരേണ പഥാഗമന, അതുകൊണ്ട് തന്നെ അവർ പരിശുദ്ധിയില്ല. അതുകൊണ്ടവർക്ക് ഉത്തരേണ പഥ ഗമനം, അവർക്ക് ഉത്തരേണ മാർഗത്തിലൂടെയുള്ള ഗതിയില്ല. അപ്പൊ അപൂതന്മാരാണെങ്കിലും പിന്നെ എന്തുകൊണ്ട് പോകാൻ കഴിയുന്നു ഈ ഉപാസനയുടെ ബലം കൊണ്ട്? ഹിംസ, അന്ധത, മായ, അബ്രഹ്മചര്യാദി പരിഹാരാച്ച ശുദ്ധാത്മാനോ ഹി ഇതരേ ശത്രുമിത്ര രാഗദ്വേഷാദി പരിഹാരാച്ച വിരജസ ഏഷാമിത്ത ഉത്തരപന്ഥ. ഒരു ഉപാസനയും ചെയ്യാതെ, ഒരു കർമ്മങ്ങളും ചെയ്യാതെ ഹിംസ, അനർത്ഥ, മായ, അബ്രഹ്മചര്യാദി പരിഹാര, അതൊക്കെ അവർ അതന്നെ അവർ പരിഹരിക്കുന്നു വെച്ചാൽ ഒഴിവാക്കുന്നു. എങ്ങനെ? ഈ ഒരു ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം അല്ലെങ്കിൽ പരിവ്രജനം, അവിടെ ആരോടും ഒരു ബന്ധമില്ല, പ്രത്യേകിച്ച് ഒരു കർത്തവ്യമല്ല, ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയില്ല. സഹനം സർവദുഃഖാണ്, അങ്ങനെ ജീവിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്നവരല്ല, അങ്ങനെ ജീവിച്ചിരുന്നവരെന്ന് പറയുന്നു. അങ്ങനെ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നു നമ്മൾ ധരിച്ചു. ശുദ്ധാത്മാന, ശുദ്ധാത്മാക്കളാണ് ഈ തരേ. അതാണ് നേരത്തെ പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരികൾ പരിപ്രാജന്മാര്. ശത്രുമിത്ര രാഗദ്വേഷാദി പരിഹാര, ശത്രുമിത്ര രാഗദ്വേഷാദികൾ അവർ ഒഴിവാക്കുന്നു. എങ്ങനെ ഒഴിവാക്കുന്നു? അവരുടെ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു, നൈഷ്ഠിക ബ്രഹ്മേരിത്വം സ്വീകരിച്ചിരിക്കുന്നു. വിരജസഹ, അവര് പാപങ്ങളില്ല, ദോഷങ്ങളില്ല. തേഷാം യുക്ത ഉത്തര പന്ഥ, അവർക്ക് ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമുണ്ട്. അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, വേറെ ഒരു ഉപാസനയുടെ ആവശ്യമില്ല, ധർമ്മത്തെ മാത്രം പാലിച്ചാൽ മതി. തഥാ ച പൗരാണികാഹ, പുരാണത്തിനും പറയുന്നു, ഏതോ പുരാണത്തിൽ ഏതാണെന്നറിയില്ല, ഭാഷ്യകാരൻ ആ പുരാണത്തോടെ ഉദ്ധരിക്കും. യേ പ്രജാം ഈശ്വരേ ധീരാ തേ ശ്മശാനാനിഭേജിരേ, ഏ പ്രജാം നേശിരേ ധീരാ തേ മൃതത്വം ഹി ഭേജിരേ ഇത്യാഹു. ഏ പ്രജാം ഈശ്വരേ അധീരാഹ, ആരാണോ പ്രജകളെ ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നത്, ഈശ്വരേ അധീരാഹ, അവര് ധീരന്മാരല്ല എന്നുവെച്ചാൽ സ്വന്തം ആഗ്രഹത്തെ ത്യജിക്കുന്നതിനുള്ള ധൈര്യം അവർക്കില്ല. ആഗ്രഹം ഉണ്ടാകാത്തതുകൊണ്ടല്ല, ആഗ്രഹത്തെ അവർ ഉപേക്ഷിക്കുന്നു, അതാണ് ധീരന്മാർ. അവർ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നില്ല. മറിച്ചാണെങ്കിലോ അധീരാഹ, ധീരതയില്ലാത്തവർ, ധൈര്യം എന്ന് പറയുന്നത് അതാണ്, പ്രജാകാമം അതിന് ഉപേക്ഷിക്കുന്നതിനുള്ള ആ ധീരത. തേ ശ്മശാനാനി ഭേജിരേ, അവർ ശ്മശാനത്തെ പ്രാപിക്കുന്നു. ശ്മശാനത്തെ പ്രാപിക്കുന്നു വെച്ചാൽ അവർ സ്വാഭാവികമായിട്ട് മരിക്കുന്നു. ആ മരിച്ചിട്ട് അവർക്ക് ഊർധ്വഗതി ഉണ്ടാകുന്നില്ല, ജീവനും ഊർധ്വലോകങ്ങളെയും പ്രാപിക്കുന്നില്ല. അവർ അധീരന്മാരായി മരിക്കുന്നു, കാമത്തിനടിമപ്പെട്ട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചവരും മരിക്കുന്നു, കാമാധീനമായി പോകുന്നു അവരുടെ മനസ്സ്. ഏ പ്രജാം നേശിരെ, ആരാണോ പ്രജയെ ആഗ്രഹിക്കാത്തത്, കാമത്തിന് ത്യജിക്കുന്നത്, അതിന് അടിമപ്പെടാത്തത്, ധീരാഹ, അവര് ധീരന്മാരാണ്. ധീരന്മാർക്ക് വിവേകികളെന്ന് ഓർക്കുന്നുണ്ട്, അവര് വിവേകികളാണോ. തേ അമൃതത്വം ഹി ഭേജിരെ, അവർ അതുകൊണ്ട് തന്നെ അമൃതത്വത്തെ പ്രാപിക്കുന്നു, മോക്ഷത്തെ. ഇവിടെ പറയുന്നത് ആപേക്ഷികമായ അമൃതത്വമാണെന്ന് അടുത്ത് പറയും. സദ്യോന്മുക്തിയല്ല, മരണശേഷം അവർക്ക് അന്ത്യകർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ജീവൻ ഊർധ്വലോകത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. എന്ന് പുരാണത്തിലും പറയുന്നു. ഇത്തം വിധം ഗൃഹസ്ഥാനാം അരണ്യവാസിനാഞ്ച സമാനമാർഗത്തി അമൃത്വഫലേച്ച സതി അരണ്യവാസിനാം വിദ്യാർത്ഥയ്ക്കും പ്രാപ്തം. ഇത്തം വിധം ഗൃഹസ്ഥാനം, ഇങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർ അരണ്യവാസനോ എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അരണ്യവാസികൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പരിപ്രാജകനും മാനപ്രസ്ഥനും സമാന മാർഗത്തെ, അവരെല്ലാം ഒരു വഴിയിലാണ് പോകുന്നത്. അമൃതത്വം ഫലേച്ച, ഫലവും ഒന്നും അമൃതത്വം, ബ്രഹ്മലോക പ്രത്യേകം അമൃതത്വം. സതി അരണ്യവാസന വിദ്യ ആനർത്ഥിക്കും പ്രാപ്തം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അരണ്യവാസികൾക്ക് വിദ്യയുടെ ആവശ്യമില്ലെന്ന് പറയും. ഉപാസന, വിദ്യ എന്ന് വെച്ചാൽ ഉപാസന. പൂർവക്ഷം പറയുകയാണ്, ഗൃഹസ്ഥന് വിദ്യ കൂടിയേ തീരും ഉപാസന. ബ്രഹ്മചാരിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാച ശ്രുതി വിരോധ, അങ്ങനെ ഒന്നാം എന്താ കുഴപ്പം, ശ്രുതിയിൽ വിരോധം വരും. ന തത്ര ദക്ഷിണായാന്തി ന അവിദ്വാംസ തപസ്സിനഹ, ശ്രുതി പറയുന്നു ഉപാസനയില്ലാത്ത തപസ്സികൾ അവര് ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നില്ല, അവർ ദക്ഷിണായ മാർഗത്തിലൂടെ പോകുന്നു എന്ന് പറയുന്നു. അവിടെ പ്രത്യേകം പറയുന്നു ന അവിദ്വാംസ തപസ്സിന, തപസ്സികൾ തന്നെ പക്ഷെ ഉപാസനയില്ല. ഇല്ലെങ്കിൽ അവര് ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നില്ല എന്ന് ശ്രുതി എന്ന് പറയുന്നു. അതിന് വിരോധം വരും. ഇവിടെ എന്താ പറയുന്നത്, ഉപാസന ചെയ്യുന്നവനും ചെയ്യാത്തവനും ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നു. ശ്രുതിക്ക് വിരോധം വരുന്നതാണ്. സ ഏനും അവിദ്യതോനഭുനക്തി, ഇങ്ങനെ ഉപാസന ചെയ്യാത്തവൻ ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നില്ല എന്നെല്ലാം പറയും. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഉപാസന കൂടാതെ ബ്രഹ്മലോകത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ പറയുന്ന. അതല്ല സിദ്ധാന്തം പറയുന്നു, ആ ഭൂത സമ്പളവസ്ഥാനസ്യ അമൃതത്വനുപേക്ഷിതത്വ തത്ര വിമുക്തം പൗരാണികേഹി. ഇത് വായുപുരാണത്തിന് മറ്റു പറഞ്ഞാണ് ആ ഭൂത സമ്പളവും സ്ഥാനം അമൃതത്വം ഹി ഭാഷ്യത. ആ ഭൂത സമ്പളവും സ്ഥാനം പ്രളയത്തിൽ ഇതെല്ലാം ലയിക്കുന്ന സ്ഥാനം അതാണ് ബ്രഹ്മലോകം. അമൃതത്വം എന്ന് പറയുന്നത് ഉപാസകന്മാരുടെ അമൃതത്വം എന്ന് പറയുന്നത് ബ്രഹ്മലോക പ്രാപ്തിയാണ്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്യന്തികം അമൃതം തദപേക്ഷയ തത്ര ദക്ഷിണായാന്തി നം അവിദ്യതോ നഭുനക്തി വിരോധ പരമ മോക്ഷം ആത്യന്തികം അമൃതം അതിനപേക്ഷിച്ചാണ് പറയുന്നത് അവിടെ ഉപാസനില്ലാത്തവൻ എത്തിച്ചേരുന്നില്ല, ഉപാസനില്ലാത്തവൻ അതിനനുഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ഉപാസകൻ എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അത് ബ്രഹ്മലോകമാണ്. അതല്ല ആത്യന്തികമായ മോക്ഷം, അത് ഉപാസനയുടെ ഫലമല്ല എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ശ്രുതിയുമായിട്ട് വിരോധമില്ല.